ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നാളെ വിധിയെഴുത്തും. ഇന്ന് നിശബ്ദ പ്രചാരണം. കേരളത്തോടൊപ്പം അസമിലും പുതുച്ചേരിയിലും നാളെ വോട്ടെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം രാവിലെ 8 ആരംഭിക്കും. റിസർവ് ബാങ്കിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ പണനയം ഇന്ന്. പശ്ചിമേഷൻ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം. ഇറാനെതിരെ 2 വെടിനിർത്തലിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നാളെ വിധിയെഴുതും. 3 നീണ്ട പരസ്യപ്രചാരണത്തിന് ഇന്നലെ വൈകിട്ട് സമാപനമായതോടെ ഇന്ന് സംസ്ഥാനത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ അണിയറയിലൊതുങ്ങും. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വോട്ടർമാരെ നേരിൽ കണ്ട് വ്യക്തിപരമായ അഭ്യർത്ഥനയിലൂടെ വോട്ട് തേടുന്ന മണിക്കൂറുകളാണ് ഇന്നത്തേത്. കേരളത്തോടൊപ്പം അസമിലും പുതുച്ചേരിയിലും നാളെയാണ് വോട്ടെടുപ്പ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ.
പ്രചാരണത്തിന്റെ സമാപനത്തിൽ ഇന്നലെ സംസ്ഥാനത്ത് പലയിടത്തും പ്രവർത്തകർ തമ്മിൽ നേരിയ തോതിൽ സംഘർഷവും ഏറ്റുമുട്ടലുമുണ്ടായി. ഹരിപ്പാട്, പേരാവൂർ, പട്ടാമ്പി, തൃത്താല, കളമശ്ശേരി എന്നിവിടങ്ങളിൽ പ്രവർത്തകർ കയ്യാങ്കളിയും കല്ലേറും നടത്തിയെങ്കിലും പോലീസും നേതാക്കളും ഇടപെട്ട് രംഗം ശാന്തമാക്കി. വോട്ടർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി വൈകിട്ട് 7 സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും നടത്താനിരുന്ന മനുഷ്യ ശൃംഖലയും ദീപം തെളിയിക്കലും ചില സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. എന്നാൽ സംസ്ഥാന തലത്തിൽ നിശ്ചയിച്ച വിളംബര ഘോഷയാത്ര വൈകിട്ട് തിരുവനന്തപുരം പാളയത്തുനിന്ന് ആരംഭിക്കുമെന്ന് ഡോക്ടർ കേൽക്കർ പറഞ്ഞു. നാളെ രാവിലെ 7 ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെ തുടരും.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ പ്രശ്നസാധ്യത കണ്ടെത്തിയ 771 ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷാ സംവിധാനം ഒരുക്കും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
പ്രശ്നസാധ്യതയുള്ള ബൂത്തുകളിൽ കേന്ദ്രസേന ഉൾപ്പെടെയുള്ള പ്രത്യേക സുരക്ഷയൊരുക്കും. പോലീസിനു പുറമെ 493 മൈക്രോ ഒബ്സർവർമാരെയും ബൂത്തുകളിൽ നിയോഗിക്കും. 37 കമ്പനി കേന്ദ്രസേനാംഗങ്ങളെ സുരക്ഷയ്ക്കായി ജില്ലയിൽ വിന്യസിക്കുന്നുണ്ട്. ഓക്സിലറി പോളിംഗ് സ്റ്റേഷൻ ഉൾപ്പെടെ 2,153 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത്. പോളിംഗ് ഉദ്യോഗസ്ഥരായി വനിതകൾ മാത്രമുള്ള 15 സ്റ്റേഷനുകളും സജ്ജമാക്കുന്നുണ്ട്. എല്ലാ പോളിംഗ് ബൂത്തുകളുടെയും അകവും പുറവും ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും. ഓരോ പോളിംഗ് ബൂത്തുകളിലും 4 സന്നദ്ധ പ്രവർത്തകരെ വോട്ടർമാരെ സഹായിക്കാനായി സജ്ജമാക്കും.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം രാവിലെ 8 ആരംഭിക്കും. ഇതിനായി ജില്ലകളിൽ വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരെ പ്രത്യേക വാഹനത്തിൽ പോളിംഗ് ബൂത്തുകളിലെത്തിക്കും. പോലീസും റൂട്ട് ഓഫീസറും ഉദ്യോഗസ്ഥരെ അനുഗമിക്കും. വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കേണ്ടത്. ഓരോ കേന്ദ്രത്തിലും 20 മുതൽ 30 വരെ കൌണ്ടറുകൾ ഉണ്ടായിരിക്കും. പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥരിൽ ഇനിയും വോട്ട് ചെയ്യാത്തവർക്ക് രാവിലെ 7 വിതരണ കേന്ദ്രങ്ങളിലെ വാട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ അതിന് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വോട്ടിംഗ് പൂർത്തിയായ ശേഷമേ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുരക്ഷിതമായും സമാധാനപരമായും നടത്തുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ആളുകളുടെ കൂട്ടം ചേരൽ വിലക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഇന്ന് രാവിലെ 6 വെള്ളിയാഴ്ച രാവിലെ 6 വരെയാണ് നിരോധനം. തെരഞ്ഞെടുപ്പ് കൃത്യനിർവഹണത്തിന് ഇത് ബാധകമല്ല. ഘോഷയാത്രകൾ, പൊതുയോഗങ്ങൾ, പ്രകടനങ്ങൾ തുടങ്ങിയവ ഈ സമയത്ത് നടത്താൻ പാടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ പടക്കക്കടകൾ മറ്റന്നാൾ വരെ അടച്ചിടണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് അറിയിച്ചു. ഇന്നലെ കണ്ണൂർ ജില്ലയിലും പടക്കശാലകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിരുന്നു. വോട്ടർ ബോധവൽക്കരണത്തിന് സ്വീപിന്റെ നേതൃത്വത്തിൽ പാലക്കാട്ട് തോൽപ്പാവക്കൂത്ത് വാഹന പ്രദർശനം സംഘടിപ്പിച്ചു. പ്രധാന കേന്ദ്രങ്ങളിൽ തോൽപ്പാവക്കൂത്ത് പ്രദർശിപ്പിച്ചു. ജില്ലാ ഭരണകൂടവും DTPC നൃത്തസന്ധ്യയും ഒരുക്കിയിരുന്നു. വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ഏജന്റുമാരെ ബൂത്തിലിരിക്കാൻ അനുവദിക്കില്ലെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഏജന്റുമാരെ സംബന്ധിച്ച ഇപ്പോഴത്തെ മാർഗനിർദ്ദേശങ്ങളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാനും വിലയിരുത്താനും അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പ് സന്ദർശന പരിപാടിക്ക് തുടക്കമായി. ന്യൂഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഡോക്ടർ SS സന്ധു, ഡോക്ടർ വിവേക് ജോഷി എന്നിവരും ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെ ജനാധിപത്യത്തിന്റെ ഉത്സവങ്ങളായാണ് കമ്മീഷൻ കണക്കാക്കുന്നതെന്നും ആ ദൌത്യം ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ജ്ഞാനേഷ് കുമാർ ചടങ്ങിൽ പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളിലെ വിദഗ്ധ സംഘങ്ങൾ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. കേരളം സന്ദർശിക്കുന്ന 8 വിദേശ സംഘം ഇന്ന് തിരുവനന്തപുരത്തെത്തും. പോളിംഗ് സാമഗ്രി വിതരണ കേന്ദ്രങ്ങൾ, കൺട്രോൾ റൂമുകൾ എന്നിവിടങ്ങൾ സംഘം സന്ദർശിക്കും. വോട്ടെടുപ്പ് ദിവസം തെരഞ്ഞെടുത്ത പോളിംഗ് സ്റ്റേഷനുകളിൽ സംഘം നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നിരീക്ഷിക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ സൌകര്യം ഉറപ്പുവരുത്തണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. തപാൽ വോട്ടിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ പുതിയ ക്രമീകരണങ്ങൾ ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബാലറ്റുകൾ തപാലിൽ അയക്കുന്നതിന് പകരം ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ നേരിട്ട് വോട്ട് ചെയ്യണമെന്ന നിബന്ധനയും ബാലറ്റുകൾ ലഭ്യമാക്കുന്നതിലെ കാലതാമസവും ജീവനക്കാരുടെ വോട്ടവകാശം നിഷേധിക്കാൻ കാരണമാകുമെന്ന് പ്രസ്താവന പറയുന്നു. വോട്ടിംഗിന് ബദൽ സംവിധാനം ഒരുക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. റിസർവ് ബാങ്ക് നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ പണനയം ഇന്ന്. തിങ്കളാഴ്ച ആരംഭിച്ച പണനയ സമിതി യോഗ തീരുമാനങ്ങൾ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര മുംബൈയിൽ വെളിപ്പെടുത്തും. ആർ ബി ഐ ഗവർണറുടെ നേതൃത്വത്തിൽ ആറംഗ ധനനയ സമിതി പലിശ നിരക്ക്, പണപ്പെരുപ്പം, വളർച്ചാ സാധ്യത തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി പണപ്പെരുപ്പ് സാധ്യതയ്ക്ക് വഴിയൊരുക്കുന്നതിനാൽ റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം. ഇറാനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 വെടിനിർത്തൽ സന്നദ്ധത്തെ അറിയിച്ചു. വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇറാനും വ്യക്തമാക്കി. ഹോർമസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം അനുവദിച്ചാൽ വെടിനിർത്തലാകാമെന്ന നിർദ്ദേശം ഡൊണാൾഡ് ട്രംപാണ് സാമൂഹ്യമാധ്യമത്തിലൂടെ മുന്നോട്ട് വെച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ഇറാനെതിരായ ആക്രമണം നിർത്തിവച്ചാൽ വെടിനിർത്തലിന് തയ്യാറാണെന്നും ഹോർമസ് കടലിടുക്ക് തുറന്നുകൊടുക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി പ്രതികരിച്ചു. വെടിനിർത്തൽ പ്രാബല്യത്തിലാകുന്ന 2 ഹോർമസ് കടലിടുക്ക് വഴി കപ്പലുകളുടെ സുരക്ഷിത ഗതാഗതം ഉറപ്പാക്കാമെന്നും അരാഗ്ജി പറഞ്ഞു. അമേരിക്കയുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളുമടക്കം അടിസ്ഥാന സൌകര്യങ്ങൾക്കു നേരെ ആക്രമണമുണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 5 അന്ത്യശാസനത്തിന്റെ സമയപരിധി. പ്രതിസന്ധിക്ക് തൽക്കാലത്തേക്കെങ്കിലും പരിഹാരമായതോടെ ക്രൂഡ് ഓയിൽ വില 6% കുറഞ്ഞു. അതിനിടെ ഹോർമസ് കടലിടുക്ക് തുറക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ പ്രമേയം റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു. 15 സുരക്ഷാ സമിതിയിലെ 11 രാജ്യങ്ങളും ബഹ്റൈൻ കൊണ്ടുവന്ന പ്രമേയത്തെ അനുകൂലിച്ചെങ്കിലും വീറ്റോ ചെയ്തതോടെ പ്രമേയം പാസാക്കാനായില്ല.
കൊച്ചിയിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജിയെയും പൂനെയിലെ നാഷണൽ ഫംഗൽ കളക്ഷനെയും സൂക്ഷ്മജീവികളുടെ സൂക്ഷിപ്പ് കേന്ദ്രങ്ങളായി കേന്ദ്രം വിജ്ഞാപനം ചെയ്തു. ജൈവ വൈവിധ്യ നിയമപ്രകാരം ജീവജാലങ്ങളുടെയും പുതുതായി കണ്ടെത്തുന്ന സ്പീഷീസുകളുടെയും സാമ്പിൾ സുരക്ഷിതമായി സംരക്ഷിക്കാനും സൂക്ഷിക്കാനുമാണ് നടപടി. ഗവേഷണ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഈ ശേഖരങ്ങൾ പ്രയോജനപ്പെടുത്താനാകും. കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയമാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 27 തോൽപ്പിച്ചു. ഗോഹട്ടിയിലായിരുന്നു മത്സരം. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ഇന്ത്യൻ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എഫ് സി രാജസ്ഥാൻ എഫ് സിയോട് പരാജയപ്പെട്ടു. ജയ്പൂരിൽ എതിരില്ലാത്ത 1 രാജസ്ഥാന്റെ വിജയം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്റർകാശി എഫ് സിക്ക് ജയം. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 1-2 ചെന്നൈയിൻ എഫ് സിയെയാണ് ഇന്റർകാശി പരാജയപ്പെടുത്തിയത്. നാളെ മുംബൈ സിറ്റി ജംഷഡ്പൂർ എഫ് സിയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. പാലക്കാട് ജില്ലയിൽ നാളെ വരെ പകൽ ചൂട് 38°C വരെയും കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37°C വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ താപനില 36°C വരെ ഉയരാനും സാധ്യതയുണ്ട്. വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ വരണ്ട അന്തരീക്ഷമായിരിക്കും. മധ്യ തെക്കൻ ജില്ലകളിലെ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. മദ്യം അർബുദത്തിന് കാരണമാകുമെന്ന ലേബൽ മദ്യക്കുപ്പികൾക്കുമേൽ പതിപ്പിക്കേണ്ടതില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് മദ്യക്കുപ്പികൾക്ക് പുറത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും രേഖപ്പെടുത്തുന്ന സ്ഥിതിക്ക് അർബുദത്തിന്റെ കാര്യം എടുത്തു പറയേണ്ടതില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നാളെ വിധിയെഴുതും. ഇന്ന് നിശബ്ദ പ്രചാരണം. കേരളത്തോടൊപ്പം അസമിലും പുതുച്ചേരിയിലും നാളെ വോട്ടെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം രാവിലെ 8 ആരംഭിക്കും. റിസർവ് ബാങ്കിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ പണനയം ഇന്ന്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം. ഇറാനെതിരെ 2 വെടിനിർത്തലിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.